സുപ്രഭാതം. ഇന്ന് ഒക്ടോബർ 6. കേരളത്തിൽ കാണുന്ന പ്രതിഭാസം സുറിയാനി ക്രിസ്ത്യാനി, അതിൻ്റെ ഉറവിടത്തിൽ ഇന്ന് ജനിച്ച ഒരു ഭരണാധികാരിയാണ് നമ്മുടെ സംസാര വിഷയം. കുരിശിൽ തൂങ്ങി മരിച്ച ഒരു യഹൂദൻ്റെ ഐഡിയാസ് പ്രചരിപ്പിക്കാൻ സിറിയൻ ദേശത്ത് നിന്നും പല കക്ഷികൾ വന്നതിനാലാണല്ലോ അവർ തുടങ്ങിയ സഭകളെയെല്ലാം സിറിയൻ ക്രിസ്ത്യൻ എന്നുള്ള പട്ടികയുടെ കീഴിലിട്ടത്. ഈ കൂട്ടറിൻ്റെ ഇടയിൽ മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു ഭാഷയും ഉണ്ടായിരുന്നു, സുറിയാനി മലയാളം. അതിൽ ഉപയോഗിച്ച വാക്കുകളുടെയും ഉത്ഭവം സിറിയൻ ഭാഷയായിരുന്നു. രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ നിർത്താം. സിറിയൻ ഭാഷയിലെ മാലാഖ്, നസ്രാണി മാലാഖയായി. മാർ, അതായത് ലോർഡ് എന്നുള്ള സിറിയൻ വാക്കിനെ ഉന്നതന്മാരെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചു. കടവിൽ പൗലോസ് മാർ അത്തനേഷ്യസ്. ഓഫറിംഗ് എന്ന അർത്ഥമുള്ള കുർബാൻ എന്നുള്ള വാക്കിനെ ബലി കൊടുക്കുന്ന വിശുദ്ധ കുർബാനയാക്കി. ഇതാ കേട്ടോളൂ സിറിയക്കാരുടെ ഭാഷ കേരളത്തിലെ കുർബാനകളിൽ. അതൊക്കെ പോട്ടെ, ഇനി ആളിൻ്റെ കാര്യത്തിലേക്ക് വരാം. സിറിയയിൽ കുർദാഹ എന്ന ഗ്രാമത്തിൽ, ഫ്രഞ്ച് സിറിയയിൽ 1930 ജനനം. ബാപ്പ ആലി ഫ്രഞ്ചുകാരുടെ സർക്കാരിൽ ഉദ്യോഗസ്ഥനായി ഇരിക്കുമ്പോൾ അങ്ങേരുടെ ശക്തമായ നടപടികൾ കാരണം അദ്ദേഹത്തിനെ നാട്ടുകാർ സിംഹം എന്നുള്ള വെളിപ്പേര് കൊടുത്തു, അറബിക്കിൽ അൽ അസാദ്. താമസിയാതെ അലി സുലൈമാൻ തൻ്റെ പേരും ഔദ്യോഗികമായി അതിലേക്ക് മാറ്റി, അലി അൽ അസാദ്. അവരുടെ കുടുംബത്തിൽ നിന്നും ആദ്യമായി സ്കൂളിൽ പോയ ഹഫീസ് വിമാനം പറപ്പിക്കാൻ പഠിക്കുന്നു, സിറിയൻ എയർഫോഴ്സിൽ ചേരുന്നു. അവിടെയാണെങ്കിൽ സർക്കാർ പലതരം നേതാക്കന്മാരുടെ വരവും പോക്കും നടക്കുന്ന വളരെ അൺസ്റ്റഡി കാലഘട്ടം. സ്യുവേസ് കനാൽ ക്രൈസിസ് കാലത്ത് ഹഫീസ് സിറിയൻ എയർഫോഴ്സ് ജെറ്റ് പറപ്പിച്ചുകൊണ്ട് ഈജിപ്റ്റിൻ്റെ നാസറിനെ സപ്പോർട്ട് ചെയ്തു. റഷ്യയിൽ പോയി ഒരു വർഷത്തോളം MiG-17 പറപ്പിക്കാൻ ട്രെയിനിങ് നേടുന്നു. ഈജിപ്തിൽ ട്രെയിനിങ് നടക്കുന്ന സമയത്താണ് ഹോസ്നി മുബാറക്കിനെ പരിചയപ്പെടുന്നതും ജീവിതകാലം മുഴുവൻ അവർ കൂട്ടാവുന്നു. അംബീഷൻ, ഓർഗനൈസിംഗ് കപ്പാസിറ്റി, ഇടതൻ ചായവ്, പക്ഷേ അറബ് നാഷണലിസത്തിന് വേണ്ടി മാത്രം. എന്നിട്ട് ബാത്ത് പാർട്ടിയിൽ ചേർന്ന് ആത്മാർത്ഥമായി ബാത്തിഫിക്കേഷൻ നടത്തി. എയർഫോഴ്സ്, ആർമി, പോലീസ് എല്ലായിടത്തും തൻ്റെ ചാകാൻ വരെ ആത്മാർത്ഥരായ അനുയായികളെ ഉപയോഗിച്ച് 3 കൂതിത്താത്ത് വഴി ധാരാളം രക്തമൊഴുക്കി. ഒടുവിൽ ഹഫീസ് അൽ അസാദ് സിറിയയുടെ സുപ്രീം കമാൻഡറായി 1971. എന്നിട്ട് 30 വർഷം അടക്കി ഭരിച്ചു. തൻ്റെ ചെറുപ്പത്തിലെ ആകാതെ പോയ ആഗ്രഹം മകനിലൂടെ സാധിച്ചു, ഡോക്ടർ ബിരുദം എടുപ്പിച്ചു. പക്ഷെ മകനെ താമസിയാതെ തൻ്റെ പിൻഗാമിയാക്കി മാറ്റി. ലോകമാസകലം കാണുന്ന ഒരു പ്രതിഭാസമാണല്ലോ ഇത്. അധികാരം വിട്ടുകൊടുക്കാൻ പൊതുവേ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് അബ്സല്യൂട്ട് പവറാണേൽ മരിക്കുമ്പോൾ മക്കൾക്ക് മാത്രം കൊടുക്കും. അധികാരം എന്ന കോടാലിയുടെ കാലാകാലമായുള്ള പ്രശ്നം. ഇത്തിരി ബോറിംഗ് ചരിത്രം ഇവിടെ കയറ്റിക്കോട്ടെ. സെൻറ് തോമസ്, ക്നൈത്തൊമ്മൻ, പാത്രിയർക്കീസ് സെവിരസ്, മാർ ഇഗ്നേഷ്യസ് സാക്ക പ്രഥമൻ, മൂന്ന് പോപ്പുമാരും എന്നിങ്ങനെ ക്രിസ്ത്യാനികളുടെ ഉറവിടമായിരുന്ന ഈ സിറിയയിൽ ഇപ്പോൾ ഏറിയാൽ 300,000 ക്രിസ്തീയർ ഉണ്ടാവും. 24 മില്യൺ ജനസംഖ്യയുള്ള ഈ രാജ്യത്തിൽ മുക്കാലും സുന്നി, ബാക്കി ഷിയ. ഇതെങ്ങനെ എപ്പോൾ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം 634 AD ആരബ് റഷീദുൻ കാലിഫേറ്റ് അങ്ങനെ ഒരു ഉത്തരത്തിൽ ചെന്നെത്തും. മുഹമ്മദ് നബി 632 AD മരിക്കുന്നു. അധികാരത്തിന് വേണ്ടി കുറേ കുത്തിക്കൊലയൊക്കെ കഴിഞ്ഞപ്പോൾ അബൂബക്കർ കാലിഫൈ ആദ്യം അവരുടെ ഇടയിലുള്ള റിബലിനൊക്കെ അടിച്ചമർത്തി, പിന്നെ ചുറ്റുപാടുള്ള രാജ്യങ്ങൾ പിടിച്ചടക്കലായി പണി. പേർഷ്യൻ എംപയറും ബൈസൻറ്റൈൻ ക്രിസ്തീയ സാമ്രാജ്യവും തമ്മിൽ യുദ്ധം ചെയ്തു അണച്ചിരിക്കുമ്പോഴാണ് പടയുമായി അബൂബക്കർ എത്തുന്നത്. നല്ല ടൈമിംഗ്. യുദ്ധം പയറ്റി ക്ഷീണിച്ചിരിക്കുന്നവരുടെ പ്രദേശങ്ങൾ അങ്ങനെ എളുപ്പത്തിൽ കാലിഫിന് പിടിച്ചെടുക്കാൻ സാധിച്ചു. സിറിയ, മെസൊപ്പൊട്ടേമിയ, ഈജിപ്ത്, യെറുസലേം, അർമേനിയ, സുഡാൻ എന്നിങ്ങനെ കുറേ ഇടങ്ങൾ 24 വർഷം എടുത്തു. പല കാലിഫുമാരും മാറി മാറി വന്നു. ഉമാർ, ഉത്തമൻ, ആലി എല്ലാം നബിയുടെ വംശത്തിൽ നിന്നും, ഓൾമോസ്റ്റ് ഡൈനാസ്റ്റി. നമുക്ക് ഇന്ന് ജനിച്ച ഹഫീസിൽ മടങ്ങിയെത്താം. ഭരിക്കാൻ തുടങ്ങിയ കാലത്തൊക്കെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു. പിന്നെ മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉണ്ടാക്കാനൊക്കെ കിസിഞ്ചറിൻ്റെ കൂടെ കുറേ പരിശ്രമങ്ങളും നടത്തി. ഷിയ മുസ്ലിമുകളുടെ കീഴിൽ വരുന്ന അലാവീത് എന്നുള്ള സമുദായക്കാരനായിരുന്നു ഹഫീസ് അൽ അസാദ്. എന്നാൽ സിറിയയിൽ ഭൂരിഭാഗവും സുന്നി വിഭാഗക്കാരായതിനാൽ ആവണം അവർ ഹഫീസിൻ്റെ എതിരെ തിരിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരും മുസ്ലിം ബ്രദർഹുഡും കൂടെ കൂട്ടുചേർന്ന് ദാക്ഷിണ്യമില്ലാതെ ടെററിസ്റ്റ് പ്രവൃത്തികൾ തുടങ്ങിയപ്പോൾ ഹഫീസ് ഡിപ്ലോമസിയൊക്കെ വിട്ട് ക്രൂരമായ പട്ടാളമുറ തുടങ്ങി. അതാണ് കുപ്രസിദ്ധമായ ഹാമ മസാക്കർ. ഹാമ പട്ടണത്തിൽ ഒളിച്ചു താമസിച്ചിരുന്ന ടെററിസ്റ്റുകളെയും അവരെ ഒളിപ്പിച്ച പാവങ്ങളെയും നിരത്തിയടിച്ചു. ഏകദേശം 25,000 പേരെ തട്ടിയെന്ന് പറയപ്പെടുന്നു. അപ്പൻ്റെ മരണാനന്തരം മര്യാദക്കാരൻ മകൻ ഡോക്ടർ ബഷീർ അൽ അസാദ് ആദ്യമൊക്കെ എതിരാളികളുമായി ഒത്തുതീർപ്പിന് ശ്രമിച്ചെങ്കിലും അത് ഫലിച്ചില്ലെന്ന് മാത്രമല്ല സംഗതി സിവിൽ വാറിലേക്ക് കടന്നു. രണ്ട് കൂട്ടരെ സഹായിക്കാൻ കൂട്ടിനും വന്നു. ഷിയാക്കാരായ ഇറാനും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ റഷ്യയും. സിറിയയുടെ ഭരണഘടന നിയമപ്രകാരം 2000 പ്രസിഡൻ്റായ ബഷീർ അൽ അസാദ് 2028 അധികാരത്തിൽ നിന്നും ഇറങ്ങണം. അതിനാൽ 22-കാരൻ മകൻ ഹഫീസ് ബഷീർ അൽ അസാദിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിൻഗാമിയാക്കാൻ. സുറിയാനി ക്രിസ്ത്യാനികളുടെ ഉത്ഭവ ദേശത്ത് യേശുക്രിസ്തു സംസാരിച്ച അർമായിക് ഭാഷ പ്രചാരത്തിലിരുന്ന നാട്ടിൽ ഒരു തരം മുഗൾ ഡൈനാസ്റ്റി കഴിഞ്ഞ അരനൂറ്റാണ്ടായി തുടരുന്നു. മതവിദ്വേഷങ്ങൾക്ക് പകരം പ്രോഗ്രസിൽ മാത്രം താല്പര്യമുള്ള സിറിയയിലെ യുവതലമുറയ്ക്ക് ഭാവി ഭാസുരമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാളോകർക്കെല്ലാം പരിപൂർണ ആരോഗ്യവും പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട് അടുത്ത ആരബ് സ്പ്രിംഗ് എന്നാണാവോ എന്ന് ഓർത്ത് കഴിയുന്ന ഒരു കുമരകംകാരൻ.